السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك، وتحول عافيتك، وفجاءة نقمتك، وجميع سخطك. اللهم إنا نسألك فعل الخيرات، وترك المنكرات، وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا. وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين، ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد، ريم الله سهودر إن الله برشد قرآن إلي نالبتي والنامة سورة فصلة تفسير عن نمال برشد. ഇതിലെ 36 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ തഫ്സീർ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയാഹു തഅബുദൂൻ. ومن آياته الله عند آياته قليل أو عند درشتان قليل بطدان الليل راتري والنهار بغلم والشمس والقمر سورنم شندرنم لا تسجدوا ننجل سجود جيرد للشمس سورن سجود جيرد ولا للقمر شندرنم سجود جيرد മറിച്ച് വസ്ജുദു ലില്ലാഹ് നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. അല്ലദീ ഖലഖഹുൻ അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുൻതും ഇയാഹു തഅബുദൂൻ അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. ഇൻ കുൻതും ഇയാഹു തഅബുദൂൻ അവനെയാണ് അഥവാ അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. സൂര്യനും ചന്ദ്രനും രാവും പകലുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അവൻ്റെ കുദറത്തിനുള്ള, അവൻ്റെ ശക്തിക്കും അവൻ്റെ കഴിവിനുമുള്ള തെളിവുകളാണതെല്ലാം. നോക്കൂ, നിങ്ങൾ ഈ രാത്രി പകലിനെ മൂടിക്കൊണ്ട് കാണുന്നിടത്തെല്ലാം ഇരുട്ടു പരത്തിക്കൊണ്ട് ഈ രാത്രിയെ കൊണ്ടുവന്നത് ആരാണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ. ഇനി അതാ നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ വീണ്ടും വെളിച്ചം വരുന്നത്, നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, പകൽ വെളിച്ചത്തിൽ മറ്റുള്ള വിളക്കുകളുടെ സഹായമില്ലാതെ നമ്മളിത് കാണുന്നത്, ആരാണിത് കൊണ്ടുവരുന്നത്? റബ്ബ് സുബ്ഹാനഹു വതആല. അവനല്ലാതെ മറ്റാർക്കാണത് സാധിക്കുന്നത്? അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു അന്ത്യനാൾ വരെ രാത്രിയെ മാറാതെ സ്ഥിരമായി അള്ളാഹു ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ, അള്ളാഹു അല്ലാത്ത മറ്റേതൊരു ഇലാഹുണ്ട് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ? അതിനുശേഷം ചിന്തിച്ചു നോക്കൂ, അള്ളാഹു പകലായിരുന്നു എപ്പോഴും ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ, അള്ളാഹു ചോദിച്ചു, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു രാത്രി ആരാണ്, ഏത് ഇലാഹാണ് കൊണ്ടുവന്ന് തരിക? റബ്ബിൻ്റെ അതിമഹത്തരമായ ദൃഷ്ടാന്തമാണ് ഓരോ നാളിലും ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, രാപ്പകലുകൾ മാറി മാറി വരിക എന്നത്. വഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫത ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ. അള്ളാഹു അവനാണ് ജഅല ലൈല വന്നഹാറ ഖിൽഫത, രാത്രിയെയും പകലിനെയും ഖിൽഫത്താക്കിയത്, അഥവാ ഒന്നു പോയാൽ മറ്റൊന്ന് വരിക.
ഒന്ന് പോയാൽ മറ്റൊന്ന് വരിക, ഇങ്ങനെ തുടരെ തുടരെ പിന്നാലെ പിന്നാലെ വരുന്നതാക്കിയത് അള്ളാഹുവാണ്. ലിമൻ അറാദ അൻ യദ്ദക്കറ, ആരാണോ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവന് ചിന്തിക്കാൻ, ഔ അറാദ ശുക്കൂറ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവന് നന്ദി കാണിക്കാൻ. നമ്മുടെ സലഫുകൾ മുൻഗാമികൾ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, പകലിൽ നിനക്ക് വിട്ടുപോയ സൽക്കർമ്മങ്ങൾ രാത്രി ചെയ്യാൻ, രാത്രി നിനക്ക് വിട്ടുപോയ സൽക്കർമ്മങ്ങൾ പകലിൽ ചെയ്യാൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് രണ്ടും വീണ്ടും വീണ്ടും വരുന്നതായി നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവാണത് നിശ്ചയിച്ചത്, അവൻ്റെ ഖുദറത്തിനുള്ള തെളിവാണത്. വശംസു അൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ വെച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മഹത്തരമായ ഈ രണ്ട് നക്ഷത്രങ്ങൾ, സൂര്യനും അതുപോലെ ചന്ദ്രനും, അതിൻ്റെ ഉപകാരങ്ങൾ, അത് രണ്ടിൻ്റെയും ഉപകാരങ്ങൾ അനേകം അനേകമുണ്ട്. സൂര്യനെ കൊണ്ടുള്ള ഉപകാരം, ചന്ദ്രനെ കൊണ്ടുള്ള ഉപകാരം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യരുടെ ജീവൻ, ജന്തുജാലങ്ങളുടെ ജീവൻ, സസ്യങ്ങളുടെ നിലനിൽപ്പ്, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് നിശ്ചയിച്ചതുകൊണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, സൂര്യനെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ കൃത്യമായ സ്ഥാനവും അതിൻ്റെ ബാക്കിയുള്ള വ്യവസ്ഥകളും അള്ളാഹു നിശ്ചയിച്ചതുപോലെ അല്ലായിരുന്നുവെങ്കിൽ ആളുകളുടെ ജീവിതമാകെ താളം തെറ്റിയനെ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹ്, അള്ളാഹുന് സുജൂദ് ചെയ്യുക. അല്ലദി ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅ്ബുദൂൻ, അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക, അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. സൂര്യനെയോ ചന്ദ്രനെയോ മറ്റുള്ള നക്ഷത്രങ്ങളെയോ ഒന്നിനെയുമല്ല മനുഷ്യൻ ആരാധിക്കേണ്ടത്, മറിച്ച് ഖാലിഖായ അവയുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെയാണ്. ഇവിടെ ചിന്തിക്കേണ്ട സുപ്രധാനമായൊരു പാഠം പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ച് നമുക്ക് കാണാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് പുറമേ ഉള്ളവർ, റബ്ബ് അല്ലാത്തവർ, അവരെ കൊണ്ട് അല്ലെങ്കിൽ അവയെ കൊണ്ട് എത്ര വലിയ ഉപകാരമുണ്ടായാലും ശരി, അവരൊന്നും ഇലാഹല്ല. കാരണം സൂര്യനെ പോലെ ഉപകാരം ഇത്രയും ജനങ്ങൾക്ക്, ഇത്രയും ആളുകൾക്ക് മറ്റെന്തിനെ കൊണ്ടാണ് കിട്ടുന്നത്? ആളുകളുടെ നിലനിൽപ്പ് റബ്ബ് സുബ്ഹാനഹു വതആല അത് മുഖേനയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എത്ര വലിയ ഉപകാരമാണ്! നിസ്സാരമായ ഉപകാരമാണോ? അല്ല. പക്ഷേ അതിനെ ആരാധിക്കരുത്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. എന്നിട്ടാണോ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ? ഒരു ഉപകാരവുമില്ലാത്ത മനുഷ്യൻ അവൻ്റെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളും പ്രതിമകളും കുരിശുകളും, അതുപോലെ അവനെ പോലെ ഇവിടെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, അവരുടെ ഖബറുകൾ, ഇതിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഒരു ഉപകാരവുമില്ലാത്തതിനെ ആണ് ജനങ്ങൾ ആരാധിക്കുന്നത്. ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട് സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്. അള്ളാഹു പറയ, ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. അല്ലദി ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ജിന്നുകളെ മനുഷ്യരെ, ഈ സഖലാൻ, രണ്ട് ഭാരിച്ച സൃഷ്ടികൾ. അതുകൊണ്ടാണ് അള്ളാഹു അവരെ എന്ത് വിളിച്ചത്? ഫബി അയ്യ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത്? ഈ രണ്ടു കൂട്ടരെ അള്ളാഹു പ്രത്യേകം വിളിച്ചു, സഖലാൻ എന്നവരെ വിശേഷിപ്പിച്ചു, അഥവാ രണ്ട് ഭാരിച്ച സംഘങ്ങൾ. അത്രയും അധികമുണ്ടവർ, അത്രയും ധാരാളമുണ്ട്, ഒരുപാടുണ്ട്. അവയെല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനല്ലാത്തവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല, ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല, ഒന്നിനെയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു മഖ്ലൂഖ്, ഒരു സൃഷ്ടിയകനാണ് വേറൊരു സൃഷ്ടി ആരാധിക്കുക പാടില്ല. മറിച്ച് മഖ്ലൂഖായവൻ ഇബാദത്ത് ചെയ്യേണ്ടത് ഖാലിഖനെയാണ്, സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അവനല്ലാത്തവരെ ആരാധിക്കുക എന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. മഖ്ലൂഖ് മറ്റൊരു മഖ്ലൂഖിനെ ആരാധിക്കുക എന്നത് ഒരിക്കലും അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ പൊറുക്കുകയില്ല. അവരാരായിരുന്നാലും ആ സൃഷ്ടി ആരായിരുന്നാലും അള്ളാഹുവിനോട് എത്ര അടുത്തവരായാലും, റബ്ബിൻ്റെ നബിമാർ അള്ളാഹുവിനോട് എത്ര അടുത്തവനാണ്, അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അവനോട് എത്ര അടുത്തവനാണ്, പക്ഷെ അവരൊരാൾ ആരാധിച്ചാലും അള്ളാഹു ഒരിക്കലും അത് പൊറുക്കുകയില്ല, അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഇന്ന അല്ലാഹു ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹ് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം സുജൂദ് ഇബാദത്ത്, സുജൂദ് എന്നത് ഇബാദത്താണ്, അത് ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൂടാ. സുജൂദ് എന്ന് മാത്രമല്ല, സുജൂദിന് സുജൂദിൻ്റെ അത്ര താഴ്മ വരാത്ത റുകൂഉ് അത് പാടുണ്ടോ? ഇല്ല, അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, പോരാ. അതിന് അത്രത്തോളം ഇല്ല എങ്കിൽ പോലും തല കുനിച്ച് ആദരിക്കുക, തല താഴ്ത്തുക, തല താഴ്ത്തി ഒരാളെ അഭിവാദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്യുക, വണങ്ങുക, നടുവളക്കുക, ഇതൊന്നും ഒരു മുസ്ലിമിന് അള്ളാഹു അല്ലാത്തവരോട് പാടില്ല. ഇതൊന്നും ഒരു മുസ്ലിമിന് റബ്ബല്ലാത്തവരോട് പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലൊരു ബഹുമാനം ഒരാൾക്കും നൽകുക പാടില്ലാത്തതാണ്. സൂര്യനെ നമസ്കരിക്കുന്നവരുണ്ട്. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്, സൂര്യനെ നമസ്കരിക്കുക. ഇത് പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ മുസ്ലിമീങ്ങളെ പരിഹസിച്ച് പറയുകയുണ്ടായി, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചന്ദ്രനെ പറ്റുമോ എന്ന്. കാരണം നിങ്ങളുടെ പലയിടങ്ങളിലും അടയാളമായി ചന്ദ്രക്കല കാണാറുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കതിനെ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചു. അള്ളാഹു പറയുകയല്ല, തസ്ജുദു ലിശംസി വലാ ലിൽഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അവയൊക്കെ സൃഷ്ടികളാണ്, ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ, ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ. ഇവയെ കൊണ്ടുള്ള ഉപകാരം നോക്കൂ നിങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വതആല അവ കൊണ്ട് സൂര്യനും ചന്ദ്രനും കൊണ്ട് നമുക്ക് വെളിച്ചം റബ്ബ് അത് മുഖേന നൽകുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അതിന് സ്വാധീനമുണ്ട്. അതുപോലെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കണക്ക് കൂട്ടാൻ അത് മുഖേന സാധിക്കുന്നു. ഒരാൾ പണം കടം വാങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് തരാം, എങ്ങനെയാണ് ഒരാഴ്ച കണക്കൂട്ടുക? സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ചാണ്. വഖ്ത്, ഇബാദത്തിൻ്റെ വഖ്ത്, ആരാധനകളുടെ സമയം എങ്ങനെയാണ് അത് കണക്ക് കൂട്ടുക? ഇതനുസരിച്ചാണ്, സൂര്യൻ്റെ സഞ്ചാരം അനുസരിച്ചാണ്. ഇടപാടുകളെല്ലാം അങ്ങനെയാണ്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്രയും ഉപകാരങ്ങൾ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ അവയെ സുജൂദ് ചെയ്തുകൂടാ, ആരാധിച്ചുകൂടാ. അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരെങ്കിലും വിളിച്ചു തേടുകയാണെങ്കിൽ, മുഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നതിന് മുൻപ് ആളുകൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് സൂര്യൻ്റെ വെയിലേറ്റിട്ടുണ്ടായിരുന്നു, അവർ ചന്ദ്രൻ്റെ വെളിച്ചം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവയെ സൃഷ്ടിച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ആദം അലൈഹിസ്സലാം ഇതേ സൂര്യൻ്റെ വെളിച്ചമാണ് ഏറ്റത്, ഇതേ ചന്ദ്രൻ്റെ വെളിച്ചമാണ് കൊണ്ടത്. അവയെല്ലാം സൃഷ്ടിച്ച ആദം നബിയെ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതിനാണ് തൗഹീദ് എന്ന് പറയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ഈ ഉമ്മത്ത് മുറുകെ പിടിച്ചാൽ ഈ ഉമ്മത്തിന് എല്ലാ വിജയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അത് മുഖേന നൽകും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, നോക്കൂ, ഫഇൻ ഇസ്തക്ബറു ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാരി വഹും ലാ യസ്അമൂൻ. ഫഇൻ ഇസ്തക്ബറു, ഇനി അവർ അഹങ്കരിക്കുകയാണെങ്കിൽ, ഫല്ലദീന ഇൻദ റബ്ബിക, ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അരികിലുള്ളവരാരോ, യുസബ്ബിഹൂന ലഹു, അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും, വഹും ലാ യസ്അമൂൻ, അവരൊരിക്കലും മടുക്കുന്നില്ല. ഈ ആയത്ത് തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്തുകളിലൊന്നാണ്. തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്തുകളിലൊന്നാണ്. വസ്ജുദു ലില്ലാഹ് എന്ന് എഴുതിയതിൻ്റെ മുകളിലൊരു ഒര മുസ്ഹഫിൽ കാണാം. നമ്മൾ അടിവര എന്ന് പറയും. പക്ഷേ അറബ് ലോകം പണ്ട് മുതലേ മുസ്ലിം പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്ന രീതി മുഗൾ വരെയാണ്. മനസ്സിലായില്ലേ? അടിവര നമ്മൾ പറയുക, അടിവരയിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത അറിയിക്കാൻ അടിയിലാണ് നമ്മൾ വരയിടാറുള്ളത്. പക്ഷേ പഴയ കാലം മുതലേ ഇസ്ലാമിക പണ്ഡിതന്മാർ സ്വീകരിച്ചു വരുന്ന രീതിയാണ് എവിടെ വരയിടുക, മുകളിലിടുക. മനസ്സിലായില്ലേ? മുഗൾ വര. ആ സമ്പ്രദായം അനുസരിച്ചാണ് മസ്ഹഫിൽ എവിടെ വരയിടുന്നത്, മുകളിലിടുന്നത്. അത് നമ്മുടെ ഭാഷയിൽ അടിവര എന്ന രൂപത്തിൽ മനസ്സിലാക്കുക. അതാണ് സുജൂദിൻ്റെ പദം. വസ്ജുദു ലില്ലാഹ്, അല്ലാഹു നിങ്ങൾ സുജൂദ് ചെയ്യുക. എന്നിട്ട് ഇദവഹും ലാ യസ്അമൂൻ എന്ന ആയത്ത് എത്തിയാൽ സുജൂദ് ചെയ്യാതിനാണ് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുക. ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ്, അതുമായി ബന്ധപ്പെട്ട് പല വിധിവിലക്കുകളുമുണ്ട്. ഒന്ന്, അതിൻ്റെ ഹുക്കും എന്താ, അതിൻ്റെ ഹുക്കും എന്താ, ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, അത് മുസ്തഹബായ പുണ്യകരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം അത് ചെയ്യാതിരുന്നതുകൊണ്ട് കുറ്റമില്ല, തെറ്റ് രേഖപ്പെടുത്തപ്പെടുകയില്ല. അത് ചെയ്യുക എന്നത് ശ്രേഷ്ഠമായൊരു അമലാണ്, ശ്രേഷ്ഠമായൊരു അമലാണത്. അമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുജൂദിൻ്റെ ഒരു ആയത്ത് മിമ്പറിൽ വെച്ച് പാരായണം ചെയ്യുകയും അതെത്തിയപ്പോൾ താഴെ ഇറങ്ങി വന്ന് സുജൂദ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നെ ഉമർ ഉൽ ഖത്താബ് ആയത്ത് ഓതുകയും എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു, ആളുകളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി. അത് നിസ്കാരത്തിലാണെങ്കിലും പുണ്യകരമാണ്, അതുപോലെ നിസ്കാരത്തിലല്ലെങ്കിലും സുജൂദിൻ്റെ ആയത്തുകൾ ഉള്ള ആയത്തുകൾ പാരായണം ചെയ്താൽ ആ സുജൂദ് സുന്നത്താണ്. ഇമാമത്തായി ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാം സുജൂദ് ചെയ്തെങ്കിൽ മാത്രമേ മഅ്മൂമ് അത് ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെയാണ് ഖുർആൻ പുറത്ത് പാരായണം ഒരാൾ ചെയ്യുമ്പോൾ, നിസ്കാരത്തിന് പുറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആൾ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിലേ കേൾക്കുന്നവൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ, സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. നിസ്കാരത്തിന് പുറത്താണ് ഒരാൾ ഓതുന്നു, ഓതിക്കൊണ്ടിരുന്ന ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്നവനും എന്ത് ചെയ്യാം, സുജൂദ് ചെയ്യാം. അതേസമയം ഓതുന്ന ആൾ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ കേൾക്കുന്ന ആൾ സുജൂദ് ചെയ്യേണ്ടതില്ല. ഖുർആനിൽ 15 ഇടങ്ങളിൽ ഈ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട ഇടങ്ങളുണ്ട്. ഖുർആനിൽ 15 ഇടങ്ങളിൽ ഈ സുജൂദ് ചെയ്യേണ്ട ആയത്തുകളുണ്ട്. ഒരു സൂറത്തിൽ മാത്രം 2 തവണ വന്നിട്ടുണ്ട്. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഹജ്ജിൽ 2 തവണ ഇത് വന്നിട്ടുണ്ട്. ആ സുജൂദ് ചെയ്യാൻ വുദു നിർബന്ധമുണ്ടോ ഇല്ല എന്നതാണ് അതിലെ ശരിയായ അഭിപ്രായം. ആ സുജൂദ് ചെയ്യാൻ വുദു നിർബന്ധമില്ല, വുദു ഇല്ലാതെ തന്നെ സുജൂദ് ചെയ്യാം. അതുപോലെ നിസ്കാരത്തിലാണെങ്കിൽ ആ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുക. കാരണം നിസ്കാരത്തിലെ ഓരോ റഫയിലും ഹഫ്ദിലും തക്ബീറുണ്ട് എന്നാൽ നിസ്കാരത്തിൽ താഴേക്ക് പോകുമ്പോഴും മുകളിലേക്ക് ഉയരുമ്പോഴും ഒക്കെ എന്തുണ്ട്, തക്ബീറുണ്ട്. അതേസമയം നിസ്കാരത്തിന് പുറത്താണത് പാരായണം ചെയ്യുന്നത് എങ്കിൽ, നിസ്കാരത്തിന് പുറത്താണത് പാരായണം ചെയ്യുന്നതെങ്കിൽ, നിസ്കാരത്തിലല്ല എങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ എന്ത് പറയുക, അല്ലാഹു അക്ബർ എന്ന് പറയുക. എഴുന്നേറ്റ് വരികയാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല, നിസ്കാരത്തിന് പുറത്താണ് ഈ പറയുന്നത്. നിസ്കാരത്തിന് പുറത്ത് സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇനി ഈ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, ഈ സുജൂദിൽ എന്ത് ചൊല്ലണം, സുജൂദിൽ ചൊല്ലാൻ നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട ഏത് ദുആ വേണമെങ്കിലും ചൊല്ലാം. സുജൂദിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഏത് ദുആ വേണമെങ്കിലും ചൊല്ലാം. സുബ്ഹാന റബ്ബിയൽ ആല അത് ചൊല്ലാം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ചൊല്ലാം. സജദ വജ്ഹി ലില്ലദീ ഖലഖഹു സവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി എന്ന് ചൊല്ലാം. അതിൻ്റെ കൂടെ തബാറക അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലാം. അതുപോലെ ദാവൂദ് അലൈഹിസ്സലാം അവിടുത്തെ ഒരു സുജൂദ് പറയുന്ന സൂറത്ത് ഒരു ആയത്തുണ്ട്, സൂറത്തു സാദിൽ. സൂറത്തു സാദിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു പരീക്ഷണം പരീക്ഷിച്ചു. അതിൽ ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തുകൊണ്ട് സുജൂദിൽ വീണ ആയത്തുണ്ട് സൂറത്ത് സാദിൽ, ഫഖറ റാകിഅൻ വഅനാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഒരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദുആ പ്രത്യേകമായി തിലാവത്തിൻ്റെ സുജൂദിൽ വന്നിട്ടുണ്ട്. അതും ചൊല്ലാം. ആ ദുആ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ക്തുബ് ലീ ബിഹാ ഇൻദക അജ്റാ വജ്അൽഹ ലീ ഇൻദക ദുഖ്റാ وضع عني بها وزرا واقبلها مني كما قبلتها من عبدك داود اللهم اجعلها اللهم اكتب لي بها عندك اجرا الله يي سجود مكينا ني നിന്റെ അരികിൽ എനിക്ക് ഒരു പ്രതിഫലം രേഖപ്പെടുത്തണമേ وجعلها لي عندك ذخرا ഇത് നിന്റെ അരികിൽ നീ എനിക്ക് ഒരു ദുഖറായി അഥവാ ഒരു ശേഖരമായി ഖിയാമത്ത് നാളിൽ ഇതിൻ്റെ പ്രതിഫലം അനുഭവിക്കാനുള്ള ഒരു ശേഖരമായി നീ എനിക്ക് വേണ്ടി ഒരുക്കി വെക്കണമേ. അതുപോലെ ഇതുകൊണ്ട് വദ അന്നി ബിഹ വിസറ ഈ സുജൂദ് മുഖേന നീ എൻ്റെ പാപം പുറത്തു തരണമേ. വഖ്ബൽഹ മിന്നി അല്ലാഹു ഈ സുജൂദ് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. കമാ ഖബിൽതഹ മിൻ അബ്ദിക ദാവൂദ് നിൻ്റെ അടിമയായ ദാവൂദിൽ നിന്ന് സ്വീകരിച്ചതുപോലെ. ഇതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബി സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കെ സുജൂദ് ചെയ്യിക്കും, അപ്പോൾ മഷിയും അതുപോലെ പേനയുമൊക്കെ സുജൂദ് ചെയ്തതായി സ്വപ്നം കാണുകയുണ്ടായി. ഈ ദുആ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. വമിൻ ആയാതിഹി അന്നക തറൽ അർദ ഖാശിഅ فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير ومن آياته الله ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ തറൽ അർദ ഭൂമിയെ നീ കാണുക എന്നത് എങ്ങനെ? ഖാശിഅതൻ വരണ്ടുണങ്ങിയതായി നീ കാണുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. فإذا أنزلنا എന്നിട്ട് നാം ഇറക്കിയാൽ عليها അതിനുമേലെ ഭൂമിയിൽ നാം ഇറക്കുകയാണ് അൽമാ വെള്ളം അഥവാ മഴ അതിനുമേലെ നാം പെയ്യിച്ചാൽ ഇഹ്തസ്സത് ആ ഭൂമി അത് ഇളകുന്നു വറബത് അത് മുകളിലേക്ക് ഉയരുന്നു ഇന്നല്ലദി അഹ്യാഹ അതിനെ ജീവിപ്പിച്ചവനാരോ ആ ഭൂമിക്ക് ജീവൻ നൽകിയവനാരോ ലമുഹി അവൻ ജീവിപ്പിക്കുന്നവനാണ് അൽമൗത മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ബഅസിനുള്ള നുഷൂറിനുള്ള അഥവാ ഖിയാമത്ത് നാളിന് അന്ത്യദിനത്തിന് പരലോകത്തിനുള്ള തെളിവുകളായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് തെളിവുകളിൽ ഒന്ന് ഇതാണ്. പ്രധാനപ്പെട്ട മൂന്ന് തെളിവുകൾ ഒന്നിതാണ്. ഏതാണ്? നിർജീവമായ ഭൂമി, വരണ്ടുണങ്ങിയ ഭൂമി, വരണ്ടുണങ്ങി വിണ്ട് കീറിയ ഭൂമി. നേരത്തെ അള്ളാഹു സസ്യങ്ങൾ മുളപ്പിക്കുന്നത് മുളച്ചു പൊങ്ങിയ സസ്യങ്ങളും മരങ്ങളും കാണാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഒരാൾക്കും തോന്നുകയില്ല എന്ത് ഇനി ഈ ഭൂമിക്ക് ജീവൻ വെക്കും, ഇവിടെ മരങ്ങൾ മുളക്കും എന്ന്. എന്നാൽ അള്ളാഹു മഴ വർഷിപ്പിച്ചാൽ അത് ആ ഭൂമിയെ പിളർത്തിക്കൊണ്ട് ചെടി പുറത്തേക്ക് വരികയാണ്. നമ്മളൊന്ന് കാലുകൊണ്ട് ചവിട്ടിയാൽ തേങ്ങരഞ്ഞു പോകുന്ന ദുർബലമായ ചെടി, പക്ഷേ ഈ ദുർബലമായ ചെടിയാണ് ഈ ബലവത്തായ ഭൂമിയെ പിളർത്തി മുകളിലേക്ക് വരുന്നത്. അതിനെ അള്ളാഹു ജീവിപ്പിക്കുന്നു, വരണ്ടുണങ്ങിയതിനു ശേഷം ജീവിപ്പിക്കുന്നു എന്നത് റബ്ബിൻ്റെ ആയത്തുകളിലൊന്നാണ്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്നതിനുള്ള വലിയ തെളിവുകളിലൊന്നാണ്. ഇത് ദിനേന എന്നോണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെളിവ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് ആദ്യം പടച്ചവൻ എന്നതാണ്. ആദ്യം സൃഷ്ടിച്ചവൻ, ആദ്യം സൃഷ്ടിച്ചവൻ രണ്ടാമത് അതിനെ കൊണ്ടുവരുവാൻ എന്തുകൊണ്ടും കഴിവുള്ളവനാണ്. കാരണം ഒരു വസ്തു ഒരാൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ആദ്യമായി നിർമ്മിക്കാനാണ് പ്രയാസം. അത് നോക്കി അതിനെ മാതൃകയാക്കി ഉണ്ടാക്കുക എന്നത് പ്രയാസമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും പ്രയാസമല്ല, അവന് യാതൊന്നും പ്രയാസമല്ല. വഹുവ അഹ്വനു അലൈഹി അള്ളാഹു പറഞ്ഞില്ല അവന് അത് അവന് ഏറ്റവും എളുപ്പമാണ് എന്ന്. അവന് ഒന്നും പ്രയാസമല്ല, അവന് ഏറ്റവും എളുപ്പമാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. അള്ളാഹു ചോദിച്ചില്ലേ, ഖാലമൈ നാം മനുഷ്യനെ സൃഷ്ടിച്ചു, വനസിയ ഖൽഖ, അവനാകട്ടെ അവൻ തൻ്റെ സൃഷ്ടിപ്പ് മറന്നുപോയി. വദറബ ലന മസലൻ വനസിയ ഖൽഖ, അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ മറന്നുപോയി. ഖാലമൈ യുഹയിൽ അയ്ലാമ വഹിയ റമീം, നുരുമ്പിപ്പോയതിനു ശേഷം എല്ലുകളെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉബൈ ഇബ്നു ഖലഫ് എന്നു പേരുള്ള മുശ്രിക്കുകളിൽപ്പെട്ട ഒരുവൻ, ഉബൈ ഇബ്നു ഖലഫ്. ചരിത്രത്തിൽ കാണാം, ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ, നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളിലെ ഒരേ ഒരുവൻ അവനാണ്, ഉബൈ ഇബ്നു ഖലഫ്. ഉബൈ ഇബ്നു ഖലഫ് ചരിത്രത്തിൻ്റെ കിതാബുകൾ കാണാം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചു എന്ന്. ഈ കുതിര പുറത്ത് കയറി ഞാൻ മുഹമ്മദിനെ കൊല്ലുമെന്നവൻ വെല്ലുവിളിച്ചു എന്നാണ്. എന്നാൽ അവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുന്തം കൊണ്ടുള്ള കുത്തവന് തൊണ്ടയിൽ കിട്ടിയെന്ന്. അവൻ തിരിച്ചു പോവുകയാണ്, ആൾ മരിച്ചിട്ടില്ല. ആളുകളോട് പറയാണ്, എന്ത്, എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഇത്. ആളുകൾ പറഞ്ഞു കാണാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ അവൻ മരിച്ചു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കടുത്ത അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഏറ്റവും മോശക്കാരിൽപ്പെട്ട ഒരുവനാണ് ആര്, മൻ ഖതല നബിയൻ ഔ ഖതലഹു നബി, ഒരു നബിയെ കൊന്നവൻ അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ അവൻ ഏറ്റവും മോശക്കാരനാണ് എന്ന അർത്ഥത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഒരു നബിയെ കൊന്നവൻ, ബനു ഇസ്രായേൽ ധാരാളം നബിമാരെ കൊലപ്പെടുത്തിയവരാണ്, യഹൂദികൾ പല നബിമാരെയും കൊലപ്പെടുത്തിയ ആളുകളാണ്. നമ്മൾ ഫലസ്തീനിൽ പല കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും സാധുക്കളെയും മറ്റും ഒക്കെ ഈ കൗമ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അള്ളാഹുവിൻ്റെ നബിമാരെ, അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവരെ, ഏറ്റവും ശുദ്ധമായ ഹൃദയങ്ങളുള്ളവരെ കൊല്ലാൻ മടിയില്ലാതിരുന്നവരാണ്. അവർക്ക് പിന്നെ കുട്ടികളെയോ ആരെ കൊലപ്പെടുത്താനാണ് മടിയുണ്ടാവുക? അള്ളാഹുവിൻ്റെ നബിമാരെ കൊലപ്പെടുത്താൻ മടിയില്ലാതിരുന്നവർ, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവർ, പാറയേക്കാൾ ഹൃദയം കടുത്തുറച്ചു പോയർ എന്ന് അള്ളാഹുവാണ് അവരെ വിശേഷിപ്പിച്ചത്. ഹുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറത്തി വശദ് ഖസ്വ, പാറക്കല്ലുകളെക്കാൾ ഹൃദയം കടുത്തുപോയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മോശക്കാരിൽ പെട്ടവനാണ് എന്ന അർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. നബിയെ കൊന്നവൻ അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ, നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ശത്രു എന്ന നിലക്ക് കൊല്ലപ്പെട്ടവനാണ്. അതല്ലാതെ ചിലപ്പോൾ ശിക്ഷാ നടപടി, ഒരുവനെ കൊന്നതിന് പകരം ശിക്ഷ നടപ്പാക്കുകയോ അല്ലെങ്കിൽ വിവാഹിതനായ വ്യഭിചാരി എന്ന നിലക്ക് ശിക്ഷ നടപ്പാക്കുകയോ ചെയ്തവനല്ല, മറിച്ച് ശത്രു എന്ന നിലക്ക് യുദ്ധങ്ങളിലും മറ്റും നബിയുടെ കയ്യാൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരിതാപകരമായ, അങ്ങേയറ്റം അധപ്പതനത്തിൻ്റെ അവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടായവനാണ് ഉബൈ ഇബ്നു ഖലഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഉണങ്ങിപ്പോയ ഒരു എല്ലിൻ കഷ്ണം ഒരു തൂതി നബിയോട് ചോദിച്ചെന്നാണ്, ഖാലമ യുഹീൽ അയ്ലാമ വഹിയ റമീം, ആളാണ് എല്ല് നുരുമ്പിപ്പോയതിനു ശേഷം അതിനെ ജീവിപ്പിക്കുക. അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ എന്താ, നാം അവനെ നുത്ഫയിൽ നിന്ന്, നുത്ഫ ബീജത്തിൽ നിന്ന് സൃഷ്ഫ ഇദാ ഹുവ ഖസീമും മുബീൻ, അവനതാ വലിയ താർക്കികനായി മാറിയിരിക്കുന്നു. ആദ്യം അള്ളാഹു സൃഷ്ടിച്ച രൂപം നോക്കുന്നെങ്കിൽ നുത്ഫയിൽ നിന്ന്, ഒരു ബീജത്തുള്ളിയിൽ നിന്ന്, കണ്ടാൽ മനുഷ്യന് വെറുപ്പ് തോന്നുന്ന ഒരു ദ്രാവകത്തിൽ നിന്ന്, പിന്നീടത് അത് രക്തക്കട്ടയായി, മാംസമായി, അതിൽ എല്ലു പൊതിഞ്ഞു, അള്ളാഹു കുഞ്ഞായി പുറത്തേക്ക് കൊണ്ടുവന്നു, യുവാവായി അവൻ വളർന്നു, വയസ്സനാകുന്നു ചിലർ, അതിനു മുമ്പേ മരിച്ചു പോകുന്നു ചിലർ, ഒരുപാട് ജീവിതാനുഭവങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടായിരുന്നതിന് ശേഷം ഒന്നും അറിയാത്തവരായിത്തീരുന്നു, മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഇങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന റബ്ബ് വെറുതെ വിടും, ഒന്നും കൽപ്പിച്ചിട്ടില്ല, ഒന്നും വിലക്കിയിട്ടില്ല, വിചാരണ ചെയ്യുകയില്ല എന്ന് പറയുക എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള എത്ര വലിയ ദുരാരോപണമാണ്, എത്ര വലിയ അപരാധമാണ്. അവൻ ആദ്യം സൃഷ്ടിച്ചവനാണ്. ഖുൽ, ആരാണ് ജീവിപ്പിക്കുക അതിനെ, യുഹീഹല്ലദി അൻശഹ ഔവല മറത്തിൻ വഹ ബികുല്ലി ഖൽഖിൻ അലീം, അതിനെ ആദ്യം ആര് വളർത്തിക്കൊണ്ടുവന്നു, ആദ്യം ആര് പടച്ചോ, അവൻ അതിനെ രണ്ടാമതും ജീവിപ്പിക്കുന്നതാണ്. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഇതാണ് രണ്ടാമത്തെ തെളിവ്. ആദ്യം സൃഷ്ടിച്ചു എന്നത് മനസ്സിലായില്ലേ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ റഫഅ സംകഹ ഫസവാഹ വഅഗ്തശ ലൈലഹ വഅഖ്രജ ദുഹാഹ. നിങ്ങളാണോ കൂടുതൽ ബലിഷ്ഠമായ ശദീദ അഷദ്ദായ സൃഷ്ടി? അമിസ്സമാ, അതല്ല ആകാശമാണോ? റബ്ബ് സുബ്ഹാനഹു വതആല ആകാശങ്ങളെ ഭൂമിയെ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. അവനെന്തു പ്രയാസം മരിച്ചവരെ ജീവിപ്പിക്കാൻ? യാതൊരു പ്രയാസവുമില്ല, യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രയാസവുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പ്രപഞ്ചത്തെ, ഈ വിസ്മയകരമായ പ്രപഞ്ചത്തെ, അതിലെ വൈശിഷ്ട്യങ്ങളെ, അതിലെ വിഭിന്നങ്ങളായ കാര്യങ്ങളെ, വ്യത്യസ്ത നിറങ്ങളെ, വ്യത്യസ്ത സ്വഭാവങ്ങളെ ഒക്കെ സൃഷ്ടിച്ച റബ്ബാണ്. അവന് യാതൊരു പ്രയാസവുമില്ല. പ്രധാനപ്പെട്ട മൂന്ന് തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമാണ് തെളിവ് എന്നല്ല, ധാരാളം തെളിവുകളുണ്ട്, എമ്പാടും എമ്പാടും തെളിവുകളുണ്ട്. പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഖുർആനിൽ ഊന്നി ഊന്നി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഈ ആയത്തിൽ പറഞ്ഞത് മനസ്സിലായില്ലേ? വരണ്ടു പോയ ഭൂമി അള്ളാഹു ജീവിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണം. രണ്ട്, രണ്ടാമത്തേത് എന്താണ് പറഞ്ഞത്? അള്ളാഹു ആദ്യം സൃഷ്ടിച്ചവനാണ്, അവന് മടക്കുവാൻ, മണ്ണോട് മണ്ണ് ചേർന്നവരെ വീണ്ടും കൊണ്ടുവരാൻ പ്രയാസമില്ല. മൂന്നാമത് പറഞ്ഞതോ? ആകാശഭൂമികളെ, ബലിഷ്ഠമായ സൃഷ്ടികളെ സൃഷ്ടിച്ചവനാണവൻ. ഇതിൻ്റെ കൂടെ ചേർക്കാൻ ധാരാളം തെളിവുകൾ വേറെയുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച കാര്യമാണിത്. അള്ളാഹുവിൻ്റെ അമ്പിയ, സത്യസന്ധതയിൽ ആർക്കും തർക്കമില്ലാത്തവരാണ് അള്ളാഹുവിൻ്റെ നബിമാർ. അവരുടെ ചരിത്രത്തിൽ ആർക്കും സംശയമില്ല, ബുദ്ധിയുള്ളവന് സംശയിക്കാൻ കഴിയില്ല. അവരുടെ ചരിത്രം നിഷേധിച്ചവൻ ഒരു ചരിത്രം അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ വാക്കാൽ കോടാനുകോടി ജനങ്ങൾ കൈമാറി വന്ന വിജ്ഞാനമാണിത്. ഏത് വിജ്ഞാനത്തെക്കാളും ഈ വിജ്ഞാനം ഉറപ്പുള്ള വിജ്ഞാനമാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വതആല ഈ ലോകത്ത് തന്നെ മരിച്ചവരെ ജീവിപ്പിച്ച ധാരാളം ഉദാഹരണങ്ങൾ, ഈ ലോകത്ത് തന്നെ മരിച്ചവരെ ജീവിപ്പിച്ച ധാരാളം ഉദാഹരണങ്ങൾ ഒരൊറ്റ സൂറത്ത് നിങ്ങൾ എടുത്തു നോക്കി, സൂറത്തുൽ ബഖറ. അതിൽ തന്നെ എത്രയുണ്ട്? സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ തുടങ്ങി ഇങ്ങനെ ഒരു ജുസ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാം, മൂസാ നബിയുടെ കാലത്ത് ഒരാൾ കൊല്ലപ്പെട്ടു. ആരാണ് കൊന്നതെന്ന് തർക്കമായി. ആ തർക്കം തീർക്കാനാണ് അള്ളാഹു മൂസാ നബിയോട് കൗമിനോട് പശുവിനെ അറുക്കാൻ പറഞ്ഞത്. ആ പശുവിൻ്റെ ഒരു ഭാഗമെടുത്ത് അടിച്ചപ്പോൾ മരിച്ചാൾ എഴുന്നേറ്റ് വന്നു, എന്നിട്ട് ഇന്നാളാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞ് വീണ്ടും മരിച്ചു. ഈ ലോകത്ത് തന്നെ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിച്ച ഉദാഹരണങ്ങൾ, ഈ ലോകത്ത് തന്നെ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിച്ച ഉദാഹരണങ്ങൾ. അതിനുശേഷം നമുക്ക് കാണാം ബനു ഇസ്രായീൽ, അവർ പശുക്കുട്ടി ആരാധിച്ചു. അതിന് അള്ളാഹു അവർക്ക് ശിക്ഷയായി കൊടുത്തത് എന്താണ്? പ്രായശ്ചിത്തമായി പരസ്പരം കൊലപ്പെടുത്തുക, പരസ്പരം കൊലപ്പെടുത്തുക എന്നതാണ്. എന്നിട്ട് അള്ളാഹു മരിച്ചവരെ വീണ്ടും ജീവിപ്പിച്ചു. ഈ ഉമ്മത്തിന് അള്ളാഹു തന്ന ഇളവാണ്, എത്ര വലിയ തിന്മ ഒരാൾ ചെയ്താലും ഇതുപോലത്തെ പ്രായശ്ചിത്തം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന്. തൗബ ചെയ്താൽ മതി, തൗബ ചെയ്ത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവന് വീണ്ടും ഹക്ക് മനസ്സിലായി, അള്ളാഹുവിന് ഹിദായത്ത് നൽകിയാൽ അവൻ എന്തേ കൊണ്ടുള്ളൂ, പോയി സ്വന്തം തലവട്ടണ്ട. പിന്നെയോ, അവൻ തൗബ ചെയ്താൽ മതി, തൗബ ചെയ്താൽ മതിയാകും അവൻ ഇസ്ലാമിലേക്ക് വീണ്ടും വരികയാണ് എങ്കിൽ. മൂന്നാമത്തെ സംഭവം നമുക്ക് കാണാം സൂറത്തുൽ ബഖറയിൽ തന്നെ, അലം തറ ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത് ഫഖാല ലഹും അല്ലാഹു മൂതു ثم അഹ്യാഹും. നിങ്ങൾ കേട്ടിട്ടില്ല ഒരു കൂട്ടരെ കുറിച്ച്, ആയിരക്കണക്കിന് ആളുകൾ അവരവരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു, എന്തു പേടിച്ചിട്ടാണ്? ഒരു പകർച്ചവ്യാധിയെ പേടിച്ചിട്ട്, മരണത്തെ പേടിച്ച് പുറപ്പെട്ടതാണ്. ഹദർ അൽ മൗത്ത്, അള്ളാഹു എന്തു പറഞ്ഞു? ഫഖാലഹും അല്ലാഹു മൂതു, അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കുക, അവരെല്ലാം മരിച്ചു. സുമ്മ അഹ്യാഹു, അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ കാണാം. നാലാമത് നമുക്ക് കാണാം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, അള്ളാഹു നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നെനിക്കൊന്ന് കാണിച്ചു തന്നാലും. അള്ളാഹു ചോദിച്ചു, അവലം തുഅ്മിൻ, ഇബ്രാഹിം താങ്കൾ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, റബ്ബി ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വലാഖി ലിയത്മ ഇന്ന കൽബി, എൻ്റെ കൽബിന് തുമഅനീനത്ത് ലഭിക്കാനാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമാനിൽ ഉറപ്പും സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ്. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നു, അയിനുൽ യഖീനിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇൽമുൽ യഖീൻ, അയിനുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഇങ്ങനെ മൂന്ന് യഖീനുണ്ട് എന്നാണ്. ഒന്ന് ഇൽമുൽ യഖീൻ, അറിവ് കൊണ്ട് ലഭിക്കുന്ന ഉറച്ച വിശ്വാസം, അഥവാ കിതാബിലൂടെയും സുന്നത്തിലൂടെയും ഒരാൾ കേൾക്കുകയാണ്, ഒരാൾ കേൾക്കുകയാണ്, അത് കേട്ടപ്പോൾ ഉണ്ടായ വിശ്വാസം. അയിനുൽ യഖീൻ എന്ന് പറയാം, അത് കണ്ണുകൊണ്ട് കണ്ടാലുള്ള ഉറപ്പാണ്. ഹഖുൽ യഖീൻ എന്നാൽ അത് അനുഭവിച്ചിട്ടുള്ള യഖീനാണ്. പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം മക്കയിൽ കഅബയുണ്ട് എന്ന്. കഅബയുണ്ട്, ആർക്കാണ് അറിയാത്? പോയവർക്കും കണ്ടവർക്കും പോകാത്തവർക്കും ഒക്കെ അറിയാം, കേട്ടറിവാണത്. അത് ഇൽമുൽ യഖീനാണ്. അതേസമയം ഒരാൾ പോവുകയാണ്, പോയിട്ട് അയാൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കാണുകയാണ്, എന്ത് ദൂരെ നിന്ന് അയാൾ കാണുകയാണ്, എന്ത് കഅബ കാണുക, അയാൾക്ക് ഇൽമുൽ യഖീനായി. ഇനി അയാൾ അവിടെ എത്തി, അതിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ അതിനുള്ളിലോ എത്തിയെന്ന് വിചാരിക്കുക, അയാൾക്ക് ലഭിച്ചത് എന്താണ്? ഹഖുൽ യഖീനാണ്. സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ നബിമാരുടെ കിതാബിൻ്റെ സുന്നത്തിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് ലഭിച്ചാലുള്ള ഉറപ്പാണ് ഇൽമുൽ യഖീൻ. അത് കാണുമ്പോഴുള്ളതാണ് ഐനുൽ ഹഖീൻ. നീ അവിടെ പ്രവേശിച്ചാൽ അള്ളാഹു നമുക്കതിൽ ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടെ ആണ് ഹഖുൽ യഖീൻ, ഹഖുൽ യഖീൻ എന്ന് പറയുക. അപ്പൊ നോക്കൂ, യഖീനിൽ അടുത്ത ദർജയിലേക്ക്, അടുത്ത പദവിയിലേക്ക് എത്താനാണ് ഇബ്രാഹിം നബി ചോദിച്ചത്. എന്ത് കാണിച്ചതൊരു റബ്ബെ? അള്ളാഹു പറഞ്ഞു, ഫഖുദ് അർബഅത മിന അത്തൈരി ഫസുർഹുന്ന ഇലൈക്, ഈ നാല് പക്ഷികളെ എടുക്കുക, എന്നിട്ട് നിന്നിലേക്ക് ചേർക്കുക, അതിനറുക്കുക, അതിൻ്റെ മാംസം കൂട്ടിക്കലർത്തുക, എന്നിട്ട് പർവ്വതങ്ങളിൽ, ഏഴ് പർവ്വതങ്ങളിൽ കൊണ്ടുവച്ചു എന്നാൽ, ഈ ഏഴ് മലകളിന്മേൽ കൊണ്ടുവച്ചു. സുമ്മദുഹുൻ, എന്നിട്ട് അതിനെ വിളിക്കുക, യഅതീനക സഅയ, അതെല്ലാം നിന്റെ അരികിലേക്ക് ഓടി വരുന്നതായി നമുക്ക് നിനക്ക് കാണാം. തഫ്സീറിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ സലഫുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനകത്ത് തല അവിടെ വെച്ചില്ല, അത് കയ്യിൽ പിടിച്ചു, എന്നിട്ടിത് ഇതിൻ്റെ പക്ഷികൾ, അത് അതിൻ്റെ തൂവലുകൾ പരസ്പരം ചേർന്നു, മാംസങ്ങൾ പരസ്പരം ചേർന്നു, എല്ലുകൾ പരസ്പരം ചേർന്നു വന്നു എന്നാൽ, എന്നിട്ട് ഓരോന്ന് വരികയാണ്, സ്വന്തം തലയുടെ നേരെ മാത്രമേ ഇത് വരുന്നുള്ളൂ, മറ്റേ തല സ്വീകരിക്കുന്നില്ല, പഴയ രൂപം അത് പ്രാപിച്ചു. ഇതുപോലെ അഞ്ചാമത്തെ സൂറത്തുൽ ബക്കറയിൽ നമുക്ക് കാണാം, ഒരാൾ, അയാൾ അത് പണ്ടുകാലത്ത് ജീവിച്ച ഉസൈർ എന്ന സാലിഹായ ആളായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാം. ഒരു നാട്ടിലെത്തി, ആ നാടാകെ തകർന്നിരിക്കുന്നു, ഒരാളുമില്ല, ഒരു തകർന്ന നാടാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ, ഇതിനു ശേഷം ഇവ എങ്ങനെയാണ് അള്ളാഹു ജീവിപ്പിക്കുക? ഫഅമാതഹു അല്ലാഹു മിഅത ആം, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു നൂറ് വർഷം. സുമ്മ ബഅദ, എന്നിട്ട് എഴുന്നേൽപ്പിച്ചു. ഖാല കം ലബിസ്ത്, നീ എത്ര വർഷം കഴിച്ചു കൂട്ടി? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരമോ മാത്രമേ ഞാൻ കഴിച്ചു കൂട്ടിയുള്ളൂ. ബൽ ലബിസ്ത മിഅത ആമിൻ, അല്ല നീ നൂറ് വർഷം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, നൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഫന്ദുർ ഇലാ ത്വആമിക വശറാബിക ലം യതസന്ന, നിന്റെ ഭക്ഷണത്തിലേക്ക് പാനീയത്തിലേക്ക് നീ നോക്കുക, അള്ളാഹു അത്ഭുതകരമായി നൂറ് വർഷമായിട്ടും അത് അതുപോലെ ആക്കി ബാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. വന്ദുർ ഇലാൽ ഹിമാർ, നീ നിന്റെ കഴുതയിലേക്ക് നോക്കുക, അപ്പൊ കഴുത എന്തായിട്ടുണ്ട്? നൂറ് വർഷം കൊണ്ട് അത് ചത്ത്, അത് എല്ലും തോലുമായി ദ്രവിച്ചിട്ടുണ്ട്. അള്ളാഹു കൺമുന്നിൽ അതിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇത് പരസ്പരം കൂടിച്ചേർന്ന് പഴയ പോലെ ആകുന്നത്. സൂറത്തുൽ ബക്കറയിൽ മാത്രം ഞാനീ പറഞ്ഞ അഞ്ച് സംഭവങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അയാൾ മരിച്ചുപോയതും ജീവൻ നൽകി കൊലപാതകയെ പറഞ്ഞതും, രണ്ട് പശുക്കുട്ടി ആരാധിച്ച് പരസ്പരം കൊല്ലാൻ പറഞ്ഞതും വീണ്ടും ജീവിപ്പിച്ചതും, മൂന്ന് ആ പകർച്ചവ്യാധി പേടിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒരു നാട്ടിൽ നിന്ന് പുറപ്പെട്ട് എന്നാൽ അള്ളാഹു മരിപ്പിച്ച് വീണ്ടും ജീവിപ്പിച്ചത്, നാല് ഈ പറഞ്ഞൊരു നാട് തകരുകയും അത് അള്ളാഹു ജീവിപ്പിക്കുകയും ചെയ്ത, അത് എങ്ങനെ ജീവിപ്പിക്കുമെന്ന് ചോദിച്ച ആളെ അള്ളാഹു നൂറ് കൊല്ലം മരിപ്പിച്ച് പിന്നെ ജീവിപ്പിച്ച സംഭവം, അഞ്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പക്ഷികളുടെ സംഭവം സൂറത്തുൽ ബഖറയിൽ മാത്രം, മനസ്സിലായില്ല? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞത്? ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ, ഓ നബി, അല്ലാഹു താങ്കൾക്ക് രണ്ട് മരണം വിധിച്ചിട്ടില്ല. അമ്മൽ മൗതതുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ, അള്ളാഹു താങ്കൾക്ക് വിധിച്ച ഒരേ ഒരു മരണം അത് താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു. ആളുകൾ പഠിപ്പിക്കാൻ ഇനി തിരിച്ചു വരില്ല, മനസ്സിലായില്ലേ? ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പഠിപ്പിച്ച പല സംഭവങ്ങളിൽ ഉള്ളതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഇവിടെ വീണ്ടും ജീവിപ്പിക്കുകയില്ല എന്ന് ജനങ്ങൾ പഠിപ്പിക്കാനാണ്. ഒരു മരണം ഉള്ളൂ, അത് താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് തെളിവാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുമെന്നത്. എന്തിന് സഹോദരങ്ങളെ, ഓരോ ദിവസവും എല്ലാ ദിവസവും ഞാനും നിങ്ങളും അത് അനുഭവിക്കുന്നുണ്ട്. ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും അടയാളമാണ്, അതിൻ്റെ തെളിവാണ്. നൗമു അഹുൽ മൗത്ത്, മരണമെന്നത് ഉറക്കമെന്നത് മരണത്തിൻ്റെ സഹോദരനാണ്. വഹലുൽ ജന്നത്തിലായ നാമൂൻ, അതുകൊണ്ട് സ്വർഗക്കാരെന്താവുകയില്ല, ഉറങ്ങുകയില്ല. മരണത്തിൻ്റെ ഒരു ഒരു നിലക്കുള്ള മരണവും അവരെ ബാധിക്കുകയില്ല എന്നാൽ എഴുന്നേൽക്കുന്നു. ഉറങ്ങാതിരിക്കാൻ സാധിക്കൂല, അതുപോലെ മരിക്കാതിരിക്കാൻ സാധിക്കൂല. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാതിരിക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ കഴിയൂല, എഴുന്നേറ്റേ പറ്റൂ എന്നതുപോലെ മരിച്ചാൽ പുനരുദ്ധാനം അത് സംഭവിച്ചേ നടക്കുകയുള്ളൂ. എല്ലാവരും കാണാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ഖുർആനിൽ മൂന്ന് ഇടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു റബ്ബിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്, ഖുൽ ഈ വറബ്ബി. അതുപോലെ സൂറത്തു തഗാബുനിൽ വന്നിട്ടുണ്ട്, സൂറത്തു സബയിൽ വന്നിട്ടുണ്ട്. മൂന്നിടങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മൂന്നും പരലോകത്തെ ഇത് സത്യമാണോ പറയുക, എൻ്റെ റബ്ബ് തന്നെ സത്യം, സത്യമാണ് എൻ്റെ റബ്ബ് തന്നെ ഇത് സത്യമാണ് എന്ന്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ധാരാളം തെളിവുകൾ അതിനുണ്ട്. അത് മനുഷ്യരിൽ കാലാകാലങ്ങളായി അവർ വിശ്വസിക്കുന്ന വിജ്ഞാനമാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, യഹൂദ് നസറാനികൾ, വലിയ വലിയ ഉമ്മത്തുകൾ അവരുടെ നബിമാരിൽ നിന്ന് വന്നു കിട്ടിയ വിജ്ഞാനമനുസരിച്ച് വിശ്വസിക്കുന്നു. എന്തുണ്ട്? അള്ളാഹു മരണത്തിന് ശേഷം ജീവിപ്പിക്കും. അതിനുശേഷമുള്ള സ്വർഗനരകങ്ങളിലെ ചില തഫാസീൽ, അതിൻ്റെ വിശദാംശങ്ങളിൽ ചിലത് യഹൂദികളിൽ നസ്രാനികളിൽ പെട്ട ആളുകൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഉയർത്തെഴുന്നേൽപ്പ് അംഗീകരിക്കുന്നു. മനസ്സിലല്ലേ? ഉയർത്തെഴുന്നേൽപ്പ് അവർ അംഗീകരിക്കുന്നു. ചില മസാലകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അജ്മ അലൈഹിൽ മുസ്ലിമൂൻ വൽ യഹൂദു വ നസാറ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ പറഞ്ഞത് കാണാം. ചില കാര്യങ്ങൾ അതിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ ഇജ്മാണ്, മുസ്ലിമീങ്ങൾക്കൊരു തർക്കവുമില്ല. പോരാ, വൽ യഹൂദു വ നസാറ, യഹൂദികളും നസറാനികളും മുസ്ലിമീങ്ങളും കൂടി ഇജ്മാ ആയ കാര്യമാണ് അത് എന്ന്. ഒട്ടും യുക്തിയില്ലാത്ത, യുക്തി അടുത്തൂടെ പോകാത്ത ആളുകളല്ലാതെ അത് നിഷേധിക്കുകയില്ല, പരലോകത്തെ നിഷേധിക്കുകയില്ല, ഒരിക്കൽ നിഷേധിക്കുക സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന ലാ യഖ്ഫൗന അലൈന അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യാതി ആമിന യൗമൽ ഖിയാമ يعملوا ما شئتم انه بما تعملون بصير ان الذين يلحدون في اياتنا നമ്മുടെ ആയത്തുകളിൽ ഇൽഹാദ് നടത്തുന്നവർ അഥവാ നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവർ എന്ന് മനസ്സിലാക്കുക. തെറ്റായ വർത്തമാനം പറയുന്നവർ. ഇൽഹാദ് എന്ന പദം വന്നിട്ടുള്ളത് ലഹദിൽ നിന്നാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അവിടെ ഖബർ കുഴിക്കുന്നത് എങ്ങനെയാണ് എന്ന്. നമ്മൾ ഖബർ കുഴിക്കുന്ന രീതിക്ക് ഷക്ക് എന്ന് പറയും, ഷക്ക്. അവിടെയുള്ളതിന് ലഹദ് എന്ന് പറയും. രണ്ടും അനുവദിക്കപ്പെട്ട രീതികളാണ്. അവിടെയുള്ളത് ഒരു കുഴി കുഴിച്ച് ഒരു വശത്തേക്ക് മറ്റൊരു കുഴി കുഴിച്ച് അവിടേക്കാണ് മയ്യത്ത് ചേർത്ത് വെക്കുക. നമ്മുടെ നാട്ടിലുള്ള രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലഹദ് എന്ന പദത്തിൽ നിന്നാണ് ഇൽഹാദ് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിക്കാതെ അതിനെ നിഷേധിക്കുകയും തെറ്റായ മാർഗം സ്വീകരിക്കുകയും ചെയ്യുക, അതാണ് ഇൽഹാദ്. നല്ലദീന യുൽഹിദൂന ഫി ആയാതിന, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവർ. ലാ യഖ്ഫൗന, അവർ മറഞ്ഞു പോകുന്നില്ല. അലൈന, നമ്മെ സംബന്ധിച്ചിടത്തോളം, അഥവാ നാം അവരെ കാണാതിരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീദാണിത്. മംബിൻ കഥീർ പറയുന്നു, ഫീഹി തഹ്ദീദുൻ ഷദീദ് വവഈദുൻ അകീദ്. അള്ളാഹുവിൻ്റെ അതിശക്തമായ താക്കീദാണ്, മുന്നറിയിപ്പാണ് ആ വാക്കിലുള്ളത്. നിങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കാൻ, കാണാതെ പോകുന്നില്ല, അവരെ നാം കാണാതെ പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, അഫമയുൽഖാ ഫിന്നാരി ഖൈറുൻ, നരകത്തിൽ വലിച്ചെറിയപ്പെട്ടവനാണോ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണോ ഖൈറുൻ നല്ലത്, അമ്മയ്യത്തി അതല്ല വരുന്നവനാണോ, ആമിനൻ നിർഭയനായി വരുന്നവനാണോ, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അള്ളാഹു നിർഭയത്തെ നൽകിയതുകൊണ്ട് ശിക്ഷ പേടിക്കാതെ വരുന്നവനാണോ പരലോകത്ത് നല്ല അവസ്ഥയിലുള്ളത്, അതല്ല നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനോ. യഅമലൂ മാ ശിഅതു, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചോളൂ, ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തോ അത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചോളൂ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ചത് ചെയ്യാനുള്ള കൽപ്പനയല്ല, മറിച്ച് താക്കീതാണ്. നിങ്ങൾ ഖൈറ് ചെയ്താലും ശരി ഷർറ് ചെയ്താലും ശരി അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നോക്കൂ, ഇത് രണ്ടും എങ്ങനെയാണ് ഒരുപോലെ ആവുക? അള്ളാഹു ചോദിച്ചത് കാണാം, അംന ജഅലുൽ ലദീന ആമനു വഅമിലു സ്സാലിഹാത് കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഇമാനും സാലിഹായ അമലും, വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ ചെയ്തവരെ അവരെ നാം ആക്കി തീർക്കുമോ, കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, രണ്ടുപേരെയും ഒരുപോലെ ആക്കുമോ. അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെയും വൃത്തികേടിൻ്റെ തിന്മയുടെ തോന്നിവാസങ്ങളുടെ ആളുകളെയും നാം ഒരുപോലെ ആക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും നാളെ പരലോകത്ത് ഒരുപോലെ ആക്കുകയില്ല. ഈമാനിൻ്റെ സാലിഹായ അമലിൻ്റെ ആളുകളെ, അവരല്ലാത്തവരെ, ഈ രണ്ടു കൂട്ടരെയും അള്ളാഹു ഒരിക്കലും ഒരുപോലെ ആക്കുകയില്ല. റബ്ബു സുബ്ഹാനഹു തആല അവന് അത് യോജിക്കുകയില്ല, അവന് യോജിച്ച കാര്യമല്ലാതെ അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. മറിച്ച് അവൻ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു, രണ്ടു കൂട്ടർക്കുമുള്ള പ്രതിഫലം യോജിച്ചത് അത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു ചോദിക്കാൻ പറയൂ, നിങ്ങൾ ഈ രണ്ടു കൂട്ടരെങ്ങനെയാണ് ഒരുപോലെ ആവുക എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനും അതുപോലെ നിർഭയനായി വരുന്നവരും. പരലോകത്ത് ആർക്കാണ് അള്ളാഹു അമ്ന് നൽകുക? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു രണ്ട് അമ്ന് ഒരാൾക്ക് നൽകുകയില്ല, രണ്ട് ഖൗഫും നൽകുകയില്ല, രണ്ട് നിർഭയത്വം അള്ളാഹു ഒരുവന് നൽകുകയില്ല, രണ്ട് ഭയപ്പാടും അള്ളാഹു ഒരുവന് നൽകുകയില്ല. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കാതെ ജീവിച്ചവന് പരലോകത്ത് അള്ളാഹു നിർഭയത്വം നൽകുകയില്ല, മറിച്ച് അവൻ ഏറ്റവും പേടിക്കുന്നത് അള്ളാഹു അവന് നൽകും. വല അയ്യാദു ബില്ലാ. അതേസമയം ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച ഒരുവൻ പരലോകത്ത് പേടിക്കേണ്ടി വരികയില്ല, മറിച്ച് അള്ളാഹു അവന് നിർഭയത്വം നൽകുന്നതാണ്. സ്വർഗവാസികളോട് അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു കാര്യം എന്താണത്? റിദായ, എൻ്റെ തൃപ്തി. ഫല അസ്ഖത്തു അലൈ ഉസ്ഖത്തു അസ്ഖത്തു അലൈക്കും അബദ, ഞാൻ ഒരിക്കലും ഇനി നിങ്ങളോട് കോപിക്കുകയില്ല. ഈ വാക്ക് സ്വർഗവാസികൾ കേട്ടാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന, അവർക്ക് ലഭിക്കുന്ന നിർഭയത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതുകൊണ്ടാണ് ഇമാമുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ദുനിയാവിൽ അള്ളാഹുവിനോട് മഹബത്ത്, ഏറ്റവും അങ്ങേയറ്റത്തെ സ്നേഹം മുഅ്മിനുകൾക്കുണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയവുമുണ്ട്. മനസ്സിലായില്ല? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അവനെ സ്നേഹിച്ചുകൊണ്ടുമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. മൂന്നും ഉണ്ടായാലേ ഇബാദത്താവുള്ളൂ: അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ, അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. എന്നാൽ സ്വർഗത്തിലെത്തുന്നതോടുകൂടി ശിക്ഷയെക്കുറിച്ചുള്ള ഭയമെന്നത് അള്ളാഹു നീക്കുന്നതാണ്. പിന്നെ ബാക്കിയാവുക റബ്ബിനോടുള്ള മഹബ്ബത്താണ്, സ്നേഹം. അതവിടെ അവസാനിക്കുകയില്ല. അതുപോലെ തഅലീം അവിടെ അവസാനിക്കുകയില്ല. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നതൊരിക്കലും അവസാനിക്കുകയില്ല. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത് കേവല സ്നേഹമല്ല, മറിച്ച് തഅലീമോടെയുള്ള മഹബ്ബത്താണ്. അങ്ങനെ അവനെ അങ്ങേയറ്റത്തെ ആദരവും മഹത്വവും കൽപ്പിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. ആ തഅലീം മുഅ്മിനിൻ്റെ മനസ്സിലുണ്ടാകും. അത് കുറയുന്നത് ആർക്കാണ്? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് റബ്ബിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്ത, പഠിക്കാത്ത ആളുകൾക്കാണ് അള്ളാഹുവിനെ തഅലീം ഉണ്ടാകാതിരിക്കുക, അഥവാ അവനെ മഹത്വപ്പെടുത്തുന്ന സ്വഭാവമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് അവർ റബ്ബിനെ കുറിച്ച് തമാശകൾ പറയുക, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് തമാശ പറയുക, പരലോകത്തെ കുറിച്ച് തമാശ പറയുക. റബ്ബിനെ തഅലീം ചെയ്യുന്ന ഒരാൾ റബ്ബിനെ ഹഖായ ഖദറിൽ ഖദർ ചെയ്യുന്ന, അവനെ അവന് നൽകേണ്ട ശരിയായ ആദരവ് നൽകുന്ന മുഅ്മിനുകൾ അങ്ങനെ സംസാരം പറയുകയില്ല. മറിച്ച് അവർ അള്ളാഹുവിൻ്റെ പേര് കേട്ടാൽ ഭയപ്പെടുന്നവരാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനുകൾ അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണ്. അവൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ്, അവനിൽ തവക്കുലാക്കുന്നവരാണ്. അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ പരലോകത്ത് അള്ളാഹു നിർഭയത്തെ നൽകും. അമ്മ യതി ആമിന യൗമൽ ഖിയാമ, അങ്ങനെ ഖിയാമത്ത് നാളിൽ നിർഭയനായി വരുന്നവനും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനും ഒരുപോലെ ആകുമോ? ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, റബ്ബ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു തിന്മ ഒരാൾ ചെയ്യുമ്പോൾ, ഒരു തെറ്റ് തോന്നിവാസം ചെയ്യാൻ, ഒരു വൃത്തികേട് പറയുക, അല്ലെങ്കിൽ ഒരു തോന്നിവാസം ചെയ്യാൻ, ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി നിന്നെ നോക്കുകയാണെന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒരു വൃത്തികേട് നിൻ്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാൻ, ഒരു വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കാൻ, ഒരു തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കും. ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു ലജ്ജ കൽബിൽ ബാക്കിയുള്ള ഒരാൾ എന്തു ചെയ്യും? മറച്ചു പിടിക്കും, കാണാതിരിക്കാൻ ശ്രദ്ധിക്കും. ഒന്നാലോചിച്ച് നോക്കൂ, ആ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയേക്കാൾ അവൻ്റെ വില പോലും നീ നിൻ്റെ റബ്ബിന് കൊടുത്തിട്ടില്ലേ? റബ്ബ് സുബ്ഹാനഹു വതആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിന്മകൾ ചെയ്യുമ്പോൾ എന്താണ് അത് ആലോചിക്കാത്തത്? റബ്ബിനോടുള്ള ഹയാ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ചെറിയ കുട്ടി കാണും എന്ന് നിനക്ക് ഹയാവുണ്ട്, ലജ്ജയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹയാ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ഈ കുട്ടിയാകട്ടെ, നിനക്ക് അവനെ കൊണ്ട് യാതൊരു ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ റബ്ബാകട്ടെ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അവനില്ലാതെ നിനക്ക് സാധിക്കുകയില്ല. അവൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നിൻ്റെ തിന്മകൾ അവനിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അവന് നിന്നെ കൊണ്ട് യാതൊരു ആവശ്യമില്ല, അവന് നിന്നെ കൊണ്ട് ഒരാവശ്യവുമില്ല. ഹനിയാണവൻ. അവൻ്റെ സൃഷ്ടികൾ മുഴുവൻ ധിക്കാരികളും തോന്നിവാസികളുമായാലും അവൻ്റെ മുൽക്കിൽ, അവൻ്റെ അധികാരത്തിൽ ഒന്നും കുറയാനില്ല. മറിച്ച് നമുക്കാണ് നമ്മുടെ ആമൽ പ്രയോജനപ്പെടുക. നമ്മുടെ തിന്മകളുടെ ദൂഷ്യം, അതിൻ്റെ മോശമായ ഫലം നമ്മളാണ് അനുഭവിക്കേണ്ടി വരിക. يعملوا ما شئتم انه بما تعملون بصير الله നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഹബിബ് മാ ഷിഅത ഫഇന്നക മുഫാരിഖ, നീ ഉദ്ദേശിക്കുന്നതിനെ സ്നേഹിച്ചോളൂ, ഫഇന്നക മുഫാരിഖ, നീ അതിനെ പിരിയുക തന്നെ ചെയ്യും. ഇഷ്ടപ്പെടുന്നതൊക്കെ വിട്ടുപിരിഞ്ഞ് ദുനിയാവിൽ നിന്ന് പോകും. വഅമൽ മാ ഷിഅത, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ, ഫഇന്നക മുലാഖി, നീ അത് കാണുക തന്നെ ചെയ്യും. അമൽ ഖൈറാണോ ഷർറാണോ നമ്മളത് കാണും, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നേരായ അമൽ, ശരിയായത് പ്രവർത്തിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂല നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആഴ്ച മകരം ശേഷമുള്ള നമ്മുടെ ഈ ദർസ് ഉണ്ടായിരിക്കുന്നതല്ല, രാവിലെ മുതൽ, രാവിലെ 9:30 മുതൽ ഒരു ദൗറ ഇൽമിയ, പഠനാർഹമായ പ്രഭാഷണങ്ങൾ വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏവരും പങ്കെടുക്കുക. ബാറക അല്ലാഹു ഫീക്കും.